ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ നിർവഹിച്ചു. കർഷകരുടെ സാമൂഹിക സുരക്ഷ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തിയതായി പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഊർജ്ജ വിതരണം സുഗമമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ. LPG ഉൽപ്പാദനം 30% വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പെട്രോൾ ഡീസൽ ഉൽപ്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമാണെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG തടസ്സം കൂടാതെ വിതരണം ചെയ്യുമെന്നും കേന്ദ്രം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകി ലോക്സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ISL നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ അല്പസമയം മുൻപ് നിർവഹിച്ചു. 9,32,00,000 കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 16,640 കോടി രൂപയാണ് ഇതിലൂടെ കൈമാറിയത്. കർഷകരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് കിസാൻ സമ്മാൻ നിധി രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു.
ആജ് ഏസേ കറോഡോ കിസാനോ കെ ഖാതേ മേ അബ് തക് സവാ ചാർ ലാഖ് കറോഡ് രൂപയെ സേ അധിക് പൈസേ ജമാ ഹോ ചുക്കാ ഹൈ ഇസ്മേ അസം കേ ഭീ കരീബ് 19,00,000 കിസാന ഹൈ ജിൻകോ അഭി തക് ലഗ്ഭഗ് 8,000 കറോഡ് രൂപയെ മിൽ ചുക്കേ സാഥിയോ ലേക്കിൻ ആജ് സമ്മാൻ നിധി കി യോജന ദേശ് കെ ഛോട്ടേ കിസാനോ കെ ലിയെ സാമാജിക സുരക്ഷ കാ ഏക് മാധ്യം ബൻ ഗയി.
2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തിയ പ്രധാനമന്ത്രി ഗുവാഹത്തിയിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. സിൽച്ചാറിൽ നാളെ 24,205 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും കൊൽക്കത്തയിൽ 16,680 കോടിയുടെ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചരക്ക് ഗതാഗതവും ഇന്ധന നീക്കവും സംബന്ധിച്ച തൽസ്ഥിതി വിശദീകരിച്ചുകൊണ്ട് വിവിധ മന്ത്രാലയ പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനം നടത്തി. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സംഭാഷണം നടത്തിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം കാണുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ഇതുവരെ 900-ലേറെ ഫോൺ കോളുകളും 200-ഓളം മെയിലുകളും ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറായി ഇന്ത്യൻ പതാക വഹിച്ച 24 കപ്പലുകളും കിഴക്കായി 3 കപ്പലുകളും സ്ഥിതി ചെയ്യുന്നതായി പോർട്ട് ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് സിൻഹ പറഞ്ഞു. പെട്രോൾ ഡീസൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്നും രാജ്യത്തെ എല്ലാ റിഫൈനറികളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG തടസ്സം കൂടാതെ വിതരണം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും LPG ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാജ്യത്തെ LPG ഉൽപ്പാദനം 30% വർദ്ധിപ്പിച്ചതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു. 25,000 വരുന്ന വിതരണക്കാരുടെ പക്കൽ LPG ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നില്ലെന്നും വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കി. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ കർശന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്.
LPG के संबंध में मैं कहना चाहूंगी कि किसी भी 25,000 डिस्ट्रीब्यूटर्स में कहीं कोई ड्राई आउट रिपोर्ट नहीं हुआ है. पिछले कुछ दिनों में बुकिंग हैज इंक्रीज्ड टू 75-76 lakh ऑल्सो. सो दिस इज मोर ऑफ अ पैनिक पैटर्न. ये पैनिक बुकिंग है. इसके अलावा एक मुख्य चीज आप लोगों को बताना चाहूंगी वो ये कि ब्लैक मार्केटिंग और होर्डिंग पर भी एक्शन लिया जा रहा है.
പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. എണ്ണവിലയിലെ വൻ വർധന ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശേഷിയുള്ള ദീർഘകാല യുദ്ധമായി മാറിയേക്കാമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങളുടെ പക്കലാണെന്നും അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ള സാമ്പത്തിക അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള വ്യോമാക്രമണം അമേരിക്കയും ഇസ്രയേലും ശക്തമാക്കിയതിനു പിന്നാലെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ നിരവധി ഡ്രോണുകളെ വെടിവച്ചിട്ടതായി സൌദി അറേബ്യ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്ന് അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി. 2,81,000 രൂപയുടെ ഉപധനാഭ്യർത്ഥനകളാണ് പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഖേൽക്കർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ മേൽനോട്ടം ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിയോഗിച്ച നോഡൽ ഓഫീസർമാരുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെയും യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങൾ, മാതൃകാ പെരുമാറ്റച്ചട്ടം, ക്രമസമാധാനം, വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ, സ്ക്വാഡുകൾ, ഹരിതച്ചട്ടം, ചെലവ് പരിശോധന, പോസ്റ്റൽ ബാലറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർമാരുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ സുബിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സബ് കളക്ടർ എസ് ഗൌതംരാജ്, സീനിയർ ഫിനാൻസ് ഓഫീസർ കെ പി മനോജൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മീനം ഒന്നായ മറ്റന്നാൾ രാവിലെ 5 നട തുറക്കുക. ഈ മാസം 19 വരെ നീളുന്ന മാസപൂജകൾക്ക് ശേഷം അടയ്ക്കുന്ന നട പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി 22 വൈകിട്ട് വീണ്ടും തുറക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന യുവസംഗമം ഘട്ടം 4 IIM കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്ന് യുവജന സംഘങ്ങൾക്ക് ആതിഥ്യം വഹിക്കും. കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള യുവാക്കൾക്ക് ഇതിലൂടെ ജമ്മുകശ്മീരും ലഡാക്കും സന്ദർശിക്കാൻ അവസരം ലഭിക്കും. യുവസംഗമത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടലുകൾ വഴി ഈ മാസം 18 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ദ്വിവത്സര ആചാര്യ ബി എഡ് കോഴ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതയായി അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. എന്നാൽ പ്രസ്തുത യോഗ്യത പ്രഥമ അധ്യാപക തസ്തികയിലേക്കോ പ്രിൻസിപ്പൽ തസ്തികയിലേക്കോ ബി എഡിന് തുല്യമായി പരിഗണിക്കുന്നതല്ലെന്നും ഉത്തരവിൽ പറയുന്നു. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരളം 13 ഈസ്റ്റ് ബംഗാൾ 5. നാളെ വൈകിട്ട് 7:30 നടക്കുന്ന 2 മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസസ് 1470 പോയിന്റ് നഷ്ടത്തിൽ 74,563, നിഫ്റ്റി 488 പോയിന്റ് ഇടിഞ്ഞ് 23,151 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് വില രാവിലെ 1,18,240 രൂപയായിരുന്നത് ഉച്ചയോടെ കുറഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1,17,840 എത്തി. ഗ്രാമിന് 14,730 രൂപയാണ് വില. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ 36°C വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 22 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ നിർവഹിച്ചു. കർഷകരുടെ സാമൂഹിക സുരക്ഷ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തിയതായി പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഊർജ്ജ വിതരണം സുഗമമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ. LPG ഉൽപ്പാദനം 30% വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പെട്രോൾ ഡീസൽ ഉൽപ്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തമാണെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG തടസ്സം കൂടാതെ വിതരണം ചെയ്യുമെന്നും കേന്ദ്രം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകി ലോക്സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85% പോളിംഗ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ISLൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.